നിന്നെ പിൻപറ്റിടുമെന്നും എനിക്കായി നീ മരിച്ചു. എല്ലാരും
നമ്മുടെ ചിന്ത പിള്ളേർക്ക് എല്ലാം കൊടുത്തു വളർത്തിയാൽ പിള്ളേർക്ക് നമ്മളോട് സ്നേഹം കൂടുമെന്നാണ്. അത് തെറ്റായ ധാരണയാണ്. അതായത് പിള്ളേരെ യാതൊരു രീതിയിൽ ഒരു സ്ട്രെസ്സും ഇല്ലാതെ വളർത്തിക്കഴിഞ്ഞാൽ പിള്ളേർക്ക് നമ്മളോട് സ്നേഹം കൂടുമെന്ന്. അങ്ങനെയൊന്നുമല്ല. നിങ്ങളൊക്കെ എത്ര സ്ട്രെസ് അനുഭവിച്ചാണ് വളർന്നത്? നിങ്ങൾ ആഗ്രഹിച്ചതെല്ലാം ചെറുപ്പത്തിൽ കിട്ടിയിട്ടുണ്ടോ നിങ്ങൾക്ക്? ഇല്ല. അപ്പം നമ്മുടെ ചിന്ത, എനിക്ക് ആഗ്രഹിച്ചതൊന്നും എൻ്റെ ചെറുപ്പത്തിൽ കിട്ടിയില്ല, അതുകൊണ്ട് എൻ്റെ മക്കൾ ആഗ്രഹിക്കുന്നതെല്ലാം ഞാൻ അവർക്ക് കൊടുക്കും, അതോടെ നശിച്ചു, അതോടെ പിള്ളേർ നശിച്ചു. ആഗ്രഹിക്കുന്നതെല്ലാം കിട്ടി വളരുന്ന പിള്ളേർക്കല്ല അപ്പനോടും അമ്മയോടും ആഗ്രഹം. സ്ട്രഗിൾസിലൂടെ കടന്നു പോകുന്ന പിള്ളേർക്കാണ് അപ്പനോടും അമ്മയോ അവിടെ കൂടുതൽ താല്പര്യമുള്ളത്. എന്ന് വെച്ചുകൊണ്ട് കള്ളത്തരം പറയുന്നതുമല്ല, പിള്ളേരോട് കള്ളം പറയരുത്, ഒരിക്കലും പറയരുത്, പിള്ളേരോട് കള്ളം പറയരുത്. നമ്മളൊരു പ്രശ്നം, നീ എന്തോ ചിന്തിക്കുന്നത്, എൻ്റെ ഇല്ലാണ്ട് പൈസ ഉണ്ടോ, നീ ഇത് വേണം അത് വേണം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ ഇല്ലെന്താ കാശുണ്ടോ. ചിലപ്പോൾ അങ്ങനെയാണ് നമ്മൾ കാര്യം പറയുന്നത്. അത് കള്ളമല്ലേ? നമ്മുടെ കാശുണ്ടോ എന്നുള്ളത് ചെറുക്കാൻ അറിയാമല്ലോ. അങ്ങനല്ല പറയേണ്ടത്. മോനെ ഡാഡിയുടെ പൈസ ഉണ്ട്, പക്ഷേ ഈ കാര്യം ആവശ്യമുള്ളതല്ല. നമുക്ക് സത്യമായി പിള്ളേരോട് പറയാമോ? കള്ളം പറയരുത്. വി ഹാവ് എനഫ് മണി, പക്ഷേ ആ പണം അങ്ങനെ സ്പെൻഡ് ചെയ്യാനുള്ളതല്ല, അങ്ങനെ കളയാനുള്ളതല്ല, നമ്മൾ സുഖിച്ച് ജീവിക്കാനുള്ളതല്ല. നമ്മുടെ സമൂഹമുണ്ട്, നമ്മുടെ അത് വീട്ടിൽ മനസ്സിലാക്കണം. കുഞ്ഞുങ്ങൾ മറ്റുള്ളവരെ നോക്കുന്നത്, കരുതുന്നത്, പിന്നെ അമ്മയപ്പന്മാരെ അനുസരിക്കാത്തവരെന്ന് പറയുമ്പോഴത്തേക്ക് പലപ്പോഴും നമ്മൾ കാണിക്കുന്നതിൻ്റെ അനന്തരഫലമാണ് പിള്ളേരും അനുഭവിക്കുന്നത്. നമ്മളൊക്കെ കേട്ടിട്ടുള്ള ഒത്തിരി സ്റ്റോറീസ് ഉണ്ടല്ലോ. പണ്ട് അമ്മച്ചിക്ക് ചട്ടിക്കകത്ത് കഞ്ഞി കൊടുത്തുകൊണ്ടിരുന്ന സ്റ്റോറി നിങ്ങൾക്ക് അറിയാമല്ലോ. ഏ അമ്മച്ചിയുടെ അമ്മച്ചിക്ക് കഞ്ഞി കൊടുത്തുകൊണ്ടിരുന്ന ഇതിനകത്താ ഒരു ചട്ടിക്കകത്താണ്. അപ്പം അമ്മച്ചി വലിച്ചപ്പോഴത്തേക്ക് ഇളയെ കുഞ്ഞെന്ത് ചെയ്യുമെന്നറിയാമോ? ചട്ടി പൊട്ടാതെ കൊണ്ട് മാറ്റി വെച്ചു. അമ്മച്ചി മരിച്ചു കഴിഞ്ഞപ്പം എന്തിനാടി അത് മാറ്റി വെക്കുന്നത്? അല്ല, നിങ്ങൾ പ്രായമാകുമ്പോഴും ഇത് വേണ്ടായോ? നിങ്ങൾ പ്രായമാകുമ്പോൾ നിങ്ങൾക്ക് കഞ്ഞി തരാം, ഞാൻ പൊട്ടിക്കാതെ മാറ്റി വെച്ചിരിക്കുക. അതാ പലപ്പോഴും അനുഭവിക്കുന്നത് ഇല്ലേ. അമ്മയപ്പന്മാരെ അനുസരിക്കാത്തവർ. ഇനി അതല്ല, ത്യാഗം ചെയ്തിട്ടുണ്ടെങ്കിൽ തന്നെ അതും അതുപോലും ഞാൻ പറഞ്ഞത്, ഇപ്പം ഇത്രയും നേരം ഞാൻ പറഞ്ഞ എന്താണ്, നമ്മളെ വളർത്തുന്നതിനകത്തുള്ള പ്രശ്നങ്ങളാണ്. ഇനി നന്നായിട്ട് വളർത്തിയവരെ തന്നെ ഇപ്പോഴത്തെ പിള്ളേർ നോക്കുന്നുണ്ടോ? അവിടെ ത്യാഗമൊക്കെ നമ്മൾ എത്രയോ പെട്ടെന്ന് മറന്നു പോകുകയാണ്. അപ്പനും അമ്മയ്ക്കും വേണ്ടി അല്പം സമയം മാറ്റിവെക്കാൻ, ഒരു പക്ഷേ കാശും വീടും കൂട്ടിനൊരു പട്ടിയും കൂടെ കൊടുത്തിട്ട് അവൻ കൂടുതൽ കാശ് കിട്ടുന്ന ബിസിനസ്സിന് പോകുന്നതാണല്ലോ ഇന്ന് കാണുന്നത്. മക്കളെ അപ്പനും അമ്മയും നോക്കാനായിട്ട് നമുക്ക് കഴിയാത്ത അപ്പനും അമ്മയും അവന് വേണ്ടി ചെയ്ത ത്യാഗമൊക്കെ അവർ മറന്നു പോകുന്നു. ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുള്ള ഒരു സ്റ്റോറിയുണ്ട്. ഒരു ദിവസം രാവിലെ ഓഫീസിലേക്ക് പോകാൻ മകൻ പെട്ടെന്ന്, 10-35 വയസ്സുള്ള ചെറുക്കനാണ്, അപ്പന് 10-70 വയസ്സായി, അയാളിങ്ങനെ മുറ്റത്ത് ഒരു കസേരയിലിങ്ങിൽ നിന്ന കൂട്ടത്തിൽ മോൻ പെട്ടെന്ന് ഇറങ്ങി കാറിലോട്ട് കയറാൻ ഓടുന്ന കൂട്ടത്തിൽ അപ്പൻ ചോദിച്ചു, മോനെ എടാ ആ ഇരിക്കുന്ന പക്ഷി എന്തുവാടാ, അത് കാക്കയാണോ പ്രാവാണോ? ചെറുക്കൻ ഓഫീസിൽ പോകാൻ ഇങ്ങനെ വിരളി പിടിച്ചിറങ്ങി, അത് കാക്കയായിരിക്കും പ്രാവ്, അപ്പയ്ക്ക് എന്നാ വേണം, നീ ഒന്ന് നോക്കിക്കേടാ, അത് കാക്കയാ, ഓ കാക്ക അങ്ങനെയാണല്ലോ ഇരിക്കുന്നത്, അത് പ്രാവായിരിക്കും. പാപ്പാ വെറുതെ മനുഷ്യനെ ഉപദ്രവിക്കാതെ, കാക്കയാണെങ്കിലും പ്രാവാണെങ്കിലും പപ്പായ്ക്ക് തന്നെ വേണം, വെറുതെ മനുഷ്യനെ ഉപദ്രവിക്കാനായിട്ട് ഓരോന്ന് ഇരുന്നോളും. ഈ അപ്പൻ പറഞ്ഞു, മോനെ നിനക്ക് 3 വയസ്സുള്ളപ്പോൾ ഇവിടെ ഇരുന്നുകൊണ്ട് നീ ഒരു പക്ഷിയെ നോക്കി 30 പ്രാവശ്യം ചോദിച്ചു, അതേത് പക്ഷിയാണ്? ഞാൻ 30 പ്രാവശ്യം ക്ഷമയോടെ ഉത്തരം പറഞ്ഞു, ഞാൻ 3 പ്രാവശ്യമല്ല ചോദിച്ചുള്ളോടാ, അപ്പോഴത്തേക്ക് നിനക്ക് മടുത്തല്ലേ? എന്തുകൊണ്ടാണ് നമ്മൾ ഈ അനുസരിക്കാത്തത്? നമുക്ക് റെസ്പെക്റ്റ് ഇല്ലാത്തതുകൊണ്ടാണ്. റെസ്പെക്റ്റ് ഉണ്ടെങ്കിൽ ഇവൻ അനുസരിക്കും, അവൻ്റെ ഓഫീസിലെ ബോസിനെ അവൻ അനുസരിക്കുന്നുണ്ടല്ലോ, അനുസരിച്ചില്ലെങ്കിൽ വിവരം അറിയും. ഇന്നത്തെ തലമുറയ്ക്ക് റെസ്പെക്റ്റ് ഇല്ല, പഴയ തലമുറ റെസ്പെക്റ്റ് ഇല്ല. ത്യാഗത്തെ മറന്നു പോകുന്നതായ കാര്യങ്ങൾ, മാതാപിതാക്കളെ നോക്കാത്ത ആളുകൾ, മാതാപിതാക്കളുടെ എന്താണ്, മാതാപിതാക്കളുടെ ലൈഫിനെ കുറിച്ച്, മാതാപിതാക്കൾ അവർക്ക് വേണ്ടി ചെയ്ത ത്യാഗങ്ങളെക്കുറിച്ച് ഓർക്കാതെ അവരെ വിട്ടുകളയുന്നവരായ ആൾ. ഞാൻ പറയട്ടെ, നിങ്ങൾക്ക് ജീവിതത്തിൽ ചെയ്യാവുന്ന ഏറ്റവും വലിയ നന്മയെന്ന് പറയുന്നത് നിങ്ങളെ വളർത്തിയ മാതാപിതാക്കളെ ശ്രദ്ധിക്കുക എന്നുള്ളതാണ്. അതിന് യാതൊരു സംശയമില്ല. ഈ തലമുറയ്ക്ക്, സ്വാർത്ഥത നിറഞ്ഞ ഈ തലമുറ മാതാപിതാക്കളെ ശ്രദ്ധിക്കുന്നില്ല. അവരൊരു ഭാരമായിട്ടാണ് ചിന്തിക്കുന്നത് അല്ലേ. പലപ്പോഴും പല ആളുകളും അത് പറയത്തില്ലെങ്കിലും എന്താണ് ഇന്നത്തെ തലമുറ മാതാപിതാക്കളെ ഒരു ഭാരമായിട്ടാണ്. അതായത് നമ്മൾ വളർന്ന അല്ലെങ്കിൽ നമ്മൾ ഇന്ന് പഠിപ്പിച്ചു വിട്ടിരിക്കുന്ന അത് എനിക്ക് പ്രയോജനമില്ലാത്തതെല്ലാം ഭാരമാണ്. സഹോദരൻ ഭാരമാണ്, സഹോദരി ഭാരമാണ്, അപ്പൻ ഭാരമാണ്, അമ്മ ഭാരമാണ്. അങ്ങനെ ഭാരമായിട്ട് നമ്മൾ ചിന്തിച്ചാലോ? ഈ അന്ത്യ കാലഘട്ടത്തിൽ അങ്ങനെ ഓരോ മനുഷ്യനും അങ്ങനെയായി ഇപ്പൊ ചിന്തിക്കുന്നതിൻ്റെ ഒരു അതുകൊണ്ട് ഞാൻ പറഞ്ഞത് നമുക്ക് പ്രയോജനമില്ലാതെ. നമ്മുടെ ഒരു സഭയിലാണെങ്കിൽ പോലും എന്താ സംഭവിക്കുന്നത്? സഭയ്ക്ക് പ്രയോജനമില്ലാത്ത ഒരാൾ സഭയിൽ വന്നാൽ ഒരു ബേർഡനായിട്ട് ആൾക്കാർ ചിന്തിക്കുന്നത്. എന്നാൽ നല്ല ദശാംശം തരാനും മാന്യമായിട്ട് മുന്നിൽ ഒരു BMW കൊണ്ട് ഒരാൾ വന്നു കഴിഞ്ഞാൽ ഒരു പ്രയാസവും. എന്തിനാണ് ചർച്ച്? എന്തിനാണ് വീട്? എന്താണ് ഭവനം? ഈ കാര്യങ്ങളൊക്കെ നമ്മൾ എന്തുകൊണ്ട് ആലോചിക്കുന്നില്ല? അതേപോലെ നമ്മുടെ സ്വന്തം മാതാപിതാക്കളെ നോക്കാത്ത ഒരാൾക്ക് പിന്നെ എന്തോന്ന് ആത്മീയത, അത് നമ്മൾ മനസ്സിലാക്കണം. മാതാപിതാക്കളെ നോക്കാത്തവരെ കുറിച്ച് സദൃശവാക്യങ്ങൾ 30:17 വാക്യത്തിൽ ഒരു വാക്യം ഉപയോഗിച്ചിരിക്കുന്നതാണ്. അപ്പനെ പരിഹസിക്കുകയും അമ്മയെ അനുസരിക്കാതിരിക്കുകയും ചെയ്യുന്ന കണ്ണിനെ തോട്ടരികത്തെ കാക്ക കൊത്തിപ്പൊളിക്കുകയും കഴുകൻ കുഞ്ഞുങ്ങൾ തിന്നുകയും ചെയ്യുന്നു. എഴുതിയിരിക്കുന്ന വാക്കാണ്, വേദോസിൽ എഴുതിയിരിക്കുന്നത്. അപ്പനെ പരിഹസിക്കുകയും അമ്മയെ അനുസരിക്കാതെ ഇരിക്കുകയും ചെയ്യുന്ന കണ്ണിനെ തോട്ടരികത്തെ കാക്ക കൊത്തിപ്പൊളിക്കുകയും കഴുകൻ കുഞ്ഞുങ്ങൾ തിന്നുകയും ചെയ്യും. വേദോസം പറഞ്ഞിരിക്കുന്നത്, ഞാനിത് വിശ്വസിക്കുന്ന ആളാണ്. അതിവിടെ വെച്ച് നിന്നില്ലെങ്കിൽ പുഴു അടിക്കാനായിട്ട് നേരെ അങ്ങോട്ട് പോയിക്കോളാം. ഇവിടെ വെച്ച് കാക്ക കൊത്തിപ്പൊളിച്ചാൽ അങ്ങനെ കണ്ണങ്ങ് പോവുകയാണ്, പോയിട്ട് സ്വർഗത്തിലെങ്കിലും പോകുന്നതായിരിക്കും അതിനേക്കാളും നല്ലത്. ഇല്ലെങ്കിൽ എന്താ സംഭവിക്കുന്നത്? When you are not taking care of your parents, it is a sin. അതൊരു പാപമാണെന്ന് നമ്മൾ മനസ്സിലാക്കണം. അതിന് ആത്മീയതയുടെ മുഖം മൂടി വന്നിട്ടുള്ള കാര്യമൊന്നുമില്ല. യഹൂദന്മാരെ യേശുവിൻ്റെ കാലഘട്ടത്തിൽ യഹൂദന്മാരായ ആളുകൾ പറഞ്ഞ ഒരു കാര്യമുണ്ടായിരുന്നു. അത് കർത്താവ് പറഞ്ഞ ഒരു വാക്യത്തിൽ നിന്നാണ് നമുക്ക് മനസ്സിലാകുന്നത്. അതിന് മർക്കോസിൻ്റെ സുവിശേഷം മത്തായിലും ഒക്കെ അതുകൊണ്ട്, എങ്കിൽ ഞാൻ ഒരു ഭാഗം മാത്രം. മർക്കോസിൻ്റെ സുവിശേഷം 7 Chapter 7 അതിൻ്റെ 10 മുതലുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ അവിടെ എഴുതിയിരിക്കുന്നത്, തൻ്റെ അപ്പനോ അമ്മയ്ക്കോ മേലാൽ ഒന്നും ചെയ്യുവാൻ അവനെ 10 മുതലുള്ള വാക്യങ്ങൾ, നിന്റെ അപ്പനെയോ അമ്മയെയും ബഹുമാനിക്ക എന്നും അപ്പനെയോ അമ്മയോ പ്രാകുന്നവൻ മരിക്കണമെന്നും മോശ പറഞ്ഞുവല്ലോ. ഓക്കെ, നിങ്ങളോ ഒരു മനുഷ്യൻ അപ്പനോടോ അമ്മയോടോ നിനക്ക് എന്നാൽ ഉപകാരമായി വരേണ്ടത് വഴിപാടെന്ന അർത്ഥമുള്ള കുർബാൻ എന്ന് പറഞ്ഞാൽ മതി എന്ന് പറയുന്നു. തൻ്റെ അപ്പനോ അമ്മയ്ക്കോ മേലാൽ ഒന്നും ചെയ്യുവാൻ അവനെ സമ്മതിക്കുന്നതുമില്ല. ഇങ്ങനെ നിങ്ങൾ ഉപദേശിക്കുന്ന സമ്പ്രദായത്താൽ ദൈവകൽപ്പന ദുർബലമാക്കുന്നു. ഈ വക പലത് നിങ്ങൾ ചെയ്യുന്നു. പലപ്പോഴും ഈ വാക്യം ആളുകൾക്ക്, ഞാൻ ഈ ഉപയോഗിക്കുന്നതിനിടയ്ക്ക് ചില വാക്യങ്ങളുടെ അർത്ഥം നമുക്ക് സംശയമുള്ളത്. ചിലപ്പോൾ ആളുകൾ എന്നോട് ചോദിച്ചിട്ടുണ്ട്, ഇതെന്താ ഈ അർത്ഥം? എനിക്ക് നിന്നാൽ ഉപകാരമായി വരേണ്ടതിന് വഴിപാട് കുർബാന എന്ന് പറഞ്ഞാൽ എന്താണ് അതിൻ്റെ അർത്ഥം? യഹൂദന്മാരിൽ അപ്പനെ അമ്മയും നോക്കാൻ അത്ര ഇഷ്ടമില്ലാത്ത ആളുകളൊക്കെ എല്ലാ സമൂഹത്തിലും ഉണ്ടല്ലോ. അപ്പനെ അമ്മയെ ബഹുമാനിക്കുക എന്നുള്ളത് വേദപുസ്തകത്തിൻ്റെ തത്വമാണ്, നിയമമാണ്, മോശ കൽപ്പിച്ച കാര്യമാണ്. പക്ഷേ യഹൂദന്മാരുടെ റബിമാർ വന്നിട്ട് പറഞ്ഞു, അല്ല, അപ്പനെ അമ്മയെ നോക്കണം, ഇനി അതിന് പറ്റിയില്ലെങ്കിൽ ആ പണം കർത്താവിന് കൊടുക്കണമെന്ന്. പറഞ്ഞാൽ മനസ്സിലായോ? അതുകൊണ്ട് ഇവരെന്ത് ചെയ്യുന്നു? നിനക്ക് എന്നാൽ ഉപകാരമായി വരേണ്ടത് കുർബാൻ എന്ന് പറഞ്ഞാൽ അവർ പറയുന്നു, പപ്പ, ഞാൻ 2000 രൂപ വെച്ച് എല്ലാ മാസവും പപ്പായ്ക്ക് അയച്ചുകൊണ്ടിരുന്നതാണല്ലോ, പക്ഷേ ഇപ്രാവശ്യം ഞങ്ങളൊരു ക്രൂസൈഡ് നടത്തുക ആയതുകൊണ്ട് ആ പൈസ ഞങ്ങൾ ക്രൂസൈഡ് നടത്താൻ കൊടുത്തു, അതുകൊണ്ട് പപ്പ എങ്ങനെങ്കിലും ജീവിക്കും എന്ന് പറഞ്ഞാൽ, ക്രൂസൈഡ് നടത്താൻ കാശ് കൊടുത്തതുകൊണ്ട് അപ്പന് കൊടുക്കേണ്ടത് കൊടുത്തില്ലെങ്കിലും കുഴപ്പമില്ലെന്ന് പറയുന്ന, ഞാനതിനെ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ അങ്ങാക്കി പറയാണ്, എനിക്ക് ഒത്തിരി പേരെ അറിയാം സ്വന്തം അപ്പനെ അമ്മയെ നോക്കത്തില്ല, പക്ഷെ ഭയങ്കര സുവിശേഷ വേലയാണ്. സുവിശേഷ വേലയ്ക്ക് കാശ് കൊടുക്കുന്നു, അത് ചെയ്യുന്നു, ഇത് ചെയ്യുന്നു. കുറച്ച് പ്രായമാകുമ്പം പിന്നെന്താണ്, അവരുടെ പ്രായമായ മാതാപിതാക്കളെ നോക്കുന്നതിന് പകരം ഇവരങ്ങ് ഭയങ്കര സുവിശേഷ വേലയാണ്. സ്വന്തം അപ്പനെ അമ്മയെ നോക്കാത്തവര് അനാഥശാലയ്ക്ക് കാശ് കൊടുക്കും. സ്വന്തം അപ്പനെ അമ്മയെ നോക്കാത്തവൻ അനാഥശാലയ്ക്ക് കാശ് കൊടുത്താൽ നിങ്ങൾ ചിന്തിക്കുന്നുണ്ടോ ദൈവം അത് വഴിപാടായിട്ട് സ്വീകരിക്കുമെന്ന്? ഇല്ല, അപ്പടിയാണുള്ളവരെ ഇല്ല. ഈ കാലയളവിലൊരു പ്രശ്നം അതാണ്. ഈ കാലയളവിൽ അതിനൊരു റിലീജിയസ് കളറൂടെ കൊടുക്കാനും ആൾക്കാർ തയ്യാറാണ്. അന്ത്യകാലത്ത് മക്കൾ അമ്മയപ്പന്മാരെ അനുസരിക്കാത്തവരായിത്തീരുന്നു. എന്നാൽ നിങ്ങളുടെ ഇടയിൽ അങ്ങനെ ഉണ്ടാകരുത്. ഈ വചനം കേൾക്കുന്നവർ ആരെങ്കിലും ഒരാൾ ഇത് കേട്ടെങ്കിലും ഒന്ന് മനസാന്തരപ്പെടുക. സ്വന്തം അപ്പനെ അമ്മയെ നോക്കാൻ പഠിക്ക്, അവരെ സ്നേഹിക്കാൻ പഠിക്ക്, അവരെ അനുസരിക്കാൻ പഠിക്ക്. നിങ്ങളെക്കാളൊക്കെ ഒത്തിരി അറിവുള്ളവരാണവർ. അവർക്ക് കമ്പ്യൂട്ടർ അറിയത്തില്ലെന്നുള്ളതേ ഉള്ളൂ, പക്ഷെ അവർ കരുണയുള്ളവരായിരുന്നു. ഇന്ന് മനുഷ്യന് കമ്പ്യൂട്ടർ അറിയാം, പക്ഷെ കരുണയില്ല. അതല്ലേ ഇന്ന് സംഭവിച്ചിരിക്കുന്നത്? അവർ പറയുന്ന കാര്യങ്ങൾ വിഡ്ഢിതമായിട്ട് നിങ്ങളൊരു പക്ഷെ ചിന്തിക്കും, പക്ഷെ കുറച്ച് കഴിയുമ്പോൾ നിങ്ങൾ മനസ്സിലാക്കും അതായിരുന്നു. കാര്യം അവരൊരിക്കലും നിങ്ങളുടെ നന്മ മാത്രം പ്രതീക്ഷിക്കുന്നവരാണ് നിങ്ങളുടെ മാതാപിതാക്കൾ എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കണം. നിങ്ങളെ നശിപ്പിക്കണമെന്നൊന്നും സാധാരണ നിലയിലൊരു മാതാപിതാക്കൾ ചിന്തിക്കത്തില്ല. അവർക്ക് നിങ്ങളുടെ അത്രയും വിദ്യാഭ്യാസമില്ലായിരിക്കും, പക്ഷെ നിങ്ങൾക്ക് വിദ്യാഭ്യാസം ഉണ്ടായത് അവരുടെ വിദ്യാഭ്യാസമില്ലായ്മയിൽ അവർ നിങ്ങൾക്ക് വേണ്ടി കരുതിയത് കൊണ്ട്, അല്ലെങ്കിൽ നിങ്ങൾക്ക് എങ്ങനെ വിദ്യാഭ്യാസം ഉണ്ടായത്? അവരോടുള്ള സ്നേഹം, കരുതൽ, അത് നിങ്ങൾ മനസ്സിലാക്കി അങ്ങനെ ഒരു ജീവിതം നമുക്ക് അത്യന്താപേക്ഷിതമായിരിക്കുകയാണ്. അടുത്തതായിട്ട് നമ്മൾ കാണുന്നത് നന്ദി കെട്ടവർ എന്ന് പറഞ്ഞൊരു വാക്കാണ്. നന്ദി കെട്ടവർ, നന്ദി കെട്ടവർ എന്ന് പറയുമ്പോൾ മറ്റുള്ളവർ ചെയ്ത ഉപകാരങ്ങളെ മറന്നു കളയുന്നവർ എന്ന അർത്ഥത്തിലാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ദേ ആർ ഫോർഗെറ്റിംഗ് വാട്ട് അതേഴ്സ് ഡിഡ് ഫോർ ദം. ദൈവത്തോടും നന്ദി കെട്ടവരുണ്ട്, മനുഷ്യരോടും നന്ദി കെട്ടവരുണ്ട്. നമ്മൾ ദൈവത്തോടും മനുഷ്യരോടും നന്ദിയുള്ളവരായിരിക്കണം. ദൈവത്തോട് മാത്രമല്ല മനുഷ്യരോടും നന്ദിയുള്ളവരായിരിക്കണം. ദൈവവും പ്രതീക്ഷിക്കുന്നുണ്ട്. ലൂക്കോസിന്റെ സുവിശേഷം 17:7 കർത്താവ് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്, 10 സൗഖ്യമായില്ലയോ, ബാക്കി 9 എവിടെ? കർത്താവ് 10 കുഷ്ഠരോഗികളെ സൗഖ്യമാക്കി. വഴിയിലൂടെ പോകുന്ന വഴിക്ക് അവർ സൗഖ്യമായി. അതിനകത്ത് ഒരു ശമരിയാക്കാരൻ മാത്രം മടങ്ങി വന്നു, ബാക്കി 9 സൗഖ്യമായ സന്തോഷത്തിൽ അങ്ങ് പോയി. അവൻ തിരികെ വരുന്നില്ല. ഇന്നത്തെ ക്രൂസൈഡിലൊക്കെ നടക്കുന്നതെല്ലാം ഇത് തന്നെയാണ്. സൗഖ്യം പ്രാപിച്ചിട്ട് എത്ര പേരാ? എൻ്റെ ഒരു സുഹൃത്ത് കഞ്ചൂർ മാർക്കിലൊരു ഇവാഞ്ചലിസ്റ്റ് ഉണ്ട്, ബ്രദറൻ ചർച്ചിലാണ് ബോംബെയിൽ. ഇത് പണ്ടത്തെ ഒരു സ്റ്റോറിയാണ്. ബോംബെയിൽ പണ്ട് ദിനകരൻ നടത്തിയ മീറ്റിങ്ങിൽ ഒരു രോഗസൗഖ്യം ഉണ്ടായി. ഒരു കാല് വളഞ്ഞിരുന്ന ഒരു സിഖുകാരൻ സൗഖ്യമായി, അയാൾ സാക്ഷിയും പറഞ്ഞു. അപ്പൊ ഈ മനുഷ്യന്റെ മുഖം ഇങ്ങനെ നമ്മളുടെ അവിടുത്തെ ബ്രദറൻ ചർച്ചിലെ ആ ഉപദേശി അത് നോക്കി വെച്ചിരുന്നു. ഒരു ദിവസം ഇവൻ ഗുരുദ്വാരയിൽ നിന്ന് ഇറങ്ങി വരുന്നുണ്ട്. അപ്പം ഈ ഇവാഞ്ചലിസ്റ്റ് ഇവനോട് ചോദിച്ചു, എടാ നീ അല്ലയോ ദിനകരൻ്റെ മീറ്റിങ്ങിന് സാക്ഷി പറഞ്ഞു? ഞാന്ന് സാർ. നീ അന്ന് പറഞ്ഞത് എൻ്റെ കാലിന് സൗഖ്യമായി നോക്കി. ശരിയാ സാർ, നോക്ക് എൻ്റെ കാല് വളഞ്ഞിരുന്നു സാർ, ഇപ്പം കണ്ടോ എൻ്റെ കാല് മുറുന്നു. ആരാടാ നിന്നെ സൗഖ്യമാക്കി? അത് യേശു. പിന്നെ നീ എന്താണ് ഇവിടെ വന്ന്? ഓ അത് ഞാൻ കൊച്ചിലോട്ട് ഇവിടെ അല്ലേ സാറേ വരുന്നേ. പിന്നെ നീ എന്താണ് ഗുരുദ്വാരയിൽ വന്ന്? നീ എന്തുകൊണ്ടാണ് യേശുവിനെ പ്രാർത്ഥിക്കുന്നതിന് പകരം ഇവിടെ വന്നത് എന്താണ്? അത് ഞാൻ കൊച്ചിലോട്ട് അവിടെ അല്ലേ സാറേ വരുന്നേ. പിന്നെ യേശു നോക്കി. യേശു സൗഖ്യമാക്കി. മിക്കവാറും ക്രൂസൈഡിലൊക്കെ ഇത്രയും എഫക്റ്റൊക്കെ രോഗസൗഖ്യത്തിന് ഉണ്ടാകുന്നുള്ളൂ, ഇതിൽ കൂടുതലൊന്നും ഉണ്ടാകുന്നൊന്നുമില്ല. ഞങ്ങൾ മധ്യപ്രദേശിലെ ദമോയിൽ ഒരു കേശവ് എന്ന് പറഞ്ഞൊരു പയ്യൻ വരുമായിരുന്നു. അവന് ജോലിയില്ല. 6 ഞങ്ങളെല്ലാം അവന് വേണ്ടി പ്രാർത്ഥിച്ചു. 6 കഴിഞ്ഞ് ഇവനൊരു ജോലി കിട്ടി, ഗവൺമെൻറ്റിൽ തന്നെ ഒരു ജോലി കിട്ടി. ആ ഞായറാഴ്ച അവൻ വന്നിട്ട് സാക്ഷി പറഞ്ഞു, സഹോദരന്മാരെ നിങ്ങൾ പ്രാർത്ഥിച്ചുകൊണ്ട് മാത്രമായി എൻ്റെ വിദ്യാഭ്യാസം വെച്ചൊന്നും എനിക്കിങ്ങനൊരു ജോലിയൊന്നും കിട്ടാൻ യാതൊരു സാധ്യതയില്ല, പക്ഷേ നിങ്ങളുടെ പ്രാർത്ഥന കൊണ്ട് മാത്രമായി എനിക്ക് ജോലി കിട്ടിയത് എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര സന്തോഷത്തോടെ. അപ്പോൾ ഞങ്ങൾക്കെല്ലാം സന്തോഷം തോന്നി. 6 പ്രാർത്ഥിച്ച് കർത്താവ് പ്രാർത്ഥന കേട്ടല്ലോ, പ്രാർത്ഥന കേട്ടു, അവനും ഒരു ജോലി ആയല്ലോ. ഞങ്ങൾ അവനെ സ്നേഹിക്കുന്നുണ്ട്, അതുകൊണ്ട് അവൻ്റെ ആ സാക്ഷ്യം കേട്ടപ്പോൾ എനിക്കും ഭയങ്കര സന്തോഷമായി. പക്ഷേ അത് അവൻ്റെ അവസാനത്തെ സഭായോഗമായിരുന്നു, പിന്നെ അവൻ വന്നിട്ടില്ല. 6 ജോലി ഇല്ലാതിരുന്നപ്പോൾ വന്നു, ജോലി കിട്ടി, ഫിനിഷ്. നന്ദിയില്ലാത്തതായ ജനങ്ങൾ ഇന്നത്തെ ഒരു വലിയ പ്രശ്നമാണ്. ദൈവത്തോട് നന്ദിയില്ല, ദൈവം ചെയ്യുന്ന ഉപകാരങ്ങളെക്കുറിച്ചുള്ള ഓർമ്മയില്ല. അതിന് പകരമായിട്ട് രക്ഷയുടെ പാനപാത്രം എടുത്തെന്നൊക്കെ പറഞ്ഞ് നമ്മളിങ്ങനെ വർത്തമാനമൊക്കെ പറയുന്നുള്ളതല്ലാതെ നമ്മൾ മറന്നു പോവുകയാണ്. ദൈവം നമ്മളുടെ ജീവിതത്തിൽ എന്ത് ചെയ്തു എന്നുള്ളത് നമ്മൾ മറന്നു പോകുന്ന ഒരു കാര്യമാണ്. ഇസ്രായേലിൻ്റെ ചരിത്രം ഇതുതന്നെയാണ്. ഇസ്രായേലിന്റെ ചരിത്രത്തിൽ നമ്മൾ മനസ്സിലാക്കുന്നത് ഒരു നന്ദികെട്ട വർഗമാണ് ഇസ്രായേലിയർ. ഒരു മിനിറ്റ് കൊണ്ടാണ് ഇവരെല്ലാ കാര്യങ്ങളും മറക്കുന്നത്. ഞാൻ ചിലപ്പോൾ ആലോചിക്കാറുണ്ട്, ചെങ്കടലിൻ്റെ കരയിൽ വെച്ച് അവർ പറഞ്ഞു ഞങ്ങളെ കൊല്ലാനാണോ ഇങ്ങോട്ട് കൊണ്ടുവന്നത്. മോശ പറഞ്ഞു, യഹോവ നിങ്ങൾക്ക് വരുത്തിയിരിക്കുന്ന രക്ഷ നിങ്ങൾ ഇന്ന് കാണും, നിങ്ങൾ ഇന്ന് കണ്ട മിസ്രൈമിനെ നിങ്ങൾ ഇനി കാണുകയില്ല. കർത്താവ് വെള്ളത്തെ രണ്ടായി വിഭാഗിച്ച് ഉണങ്ങിയ നിരത്തൂടെ അവർ അക്കരെ കടന്നു. ഓ, തപ്പെടുത്ത് നൃത്തം ചെയ്ത് പാട്ടുപാടി, എന്തൊരാരാധനയായിരുന്നു. മൂന്ന് ദിവസം കഴിഞ്ഞ് മരുഭൂമിയിലൂടെ പോയപ്പോഴത്തേക്ക് വെള്ളമില്ല. ഞങ്ങളെ മരുഭൂമി കൊല്ലാനാണ് കൊണ്ടുവന്നത്. മൂന്ന് ദിവസം കഴിഞ്ഞപ്പോൾ മുറുമുറുപ്പ്. ചെങ്കടൽ കിടന്നപ്പോൾ തപ്പും ആട്ടവും പാട്ടും നൃത്തവും, പക്ഷേ ചൂടടിച്ചപ്പം മുറുമുറുപ്പും. ചെങ്കടൽ കടത്തിയതൊക്കെ അവർ പെട്ടെന്ന് മറന്നുപോയി. വെള്ളം കിട്ടിയപ്പോൾ പിന്നെയും പാട്ട്, വെള്ളം കയ്പായിരുന്നപ്പം പിന്നെയും മുറുമുറുപ്പ്, മാറാ മധുരമായപ്പോൾ പിന്നെയും പാട്ട്. ഇതല്ലേ നമ്മുടെയൊക്കെ ജീവിതം? നമ്മളൊന്ന് ആലോചിച്ച് നോക്കിയേ. മനുഷ്യനോട് നമ്മൾ നന്ദിയുള്ളവരായിരിക്കണം. അമ്മയപ്പന്മാരുടെ കാര്യം പറഞ്ഞല്ലോ, അമ്മയപ്പന്മാരോട് നന്ദിയുള്ളവരായിരിക്കണം. ഇപ്പോഴത്തെ പിള്ളേരെ സംബന്ധിച്ചിടത്തോളം അഫെക്ഷൻ ഇല്ല. അതിനെക്കുറിച്ച് നമ്മൾ വീണ്ടും വരുന്നുണ്ട്. ഞാൻ എങ്കിലും പറയുകയാണ്, ഒരു അഫെക്ഷൻ, ആളുകളോടൊരു അഫെക്ഷൻ ഇല്ലാത്ത, അമ്മയപ്പന്മാരോട് പോലും ഒരു അഫെക്ഷൻ ഇല്ല. എൻ്റെ സുഹൃത്ത് മാത്യു, നിങ്ങൾക്കറിയാവുന്ന മാത്യു, അവൻ്റെ കൂട്ടുകാരൻ്റെ മോൻ എഞ്ചിനീയറിംഗ് കഴിഞ്ഞിട്ട് ഒരു ഐ ടി കമ്പനി ജോലി കിട്ടി. ഇപ്പോഴത്തെ പിള്ളേരുടെ ഐ ടി സാലറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 10,000-60,000 രൂപ ഒരു മാസം. അവന് കിട്ടിയപ്പോഴത്തേക്ക് അവൻ്റെ ഫസ്റ്റ് സാലറി കിട്ടി. ഫസ്റ്റ് സാലറി കിട്ടി അവൻ വലിയൊരു മൊബൈൽ ഫോണും വാങ്ങിച്ചു. മൊബൈൽ ഫോൺ ഇല്ലാഞ്ഞിട്ടൊന്നുമല്ല, അവന് ഇഷ്ടപ്പെട്ട ഏറ്റവും ലേറ്റസ്റ്റ് ഒരു മൊബൈൽ ഫോണും വാങ്ങിച്ചു. ആടിച്ച് പൊളിച്ച് ബാച്ചിൽ എല്ലാ കൂട്ടുകാരെല്ലാം കൂട്ടി പാർട്ടിയെല്ലാം കഴിഞ്ഞപ്പം മാത്യു അവനോട് ചോദിച്ചു, മോനെ നിനക്ക് ആദ്യത്തെ സാലറി കിട്ടിയതല്ലേ, നിൻ്റെ അമ്മയ്ക്ക് നീ ഒരു സാരി വാങ്ങിച്ചു കൊടുത്തോ. ചെറുക്കൻ പറഞ്ഞിരുന്നില്ല, അങ്കിളെ അമ്മയ്ക്ക് എന്തിനാ സാരി, അമ്മയ്ക്ക് എന്തുമാത്രം സാരിയുണ്ട്. നിങ്ങളൊക്കെ ജോലി കിട്ടിയപ്പം ഇങ്ങനെയാണോ ചിന്തിച്ചത് എന്ന്. അത്രയേ ഉള്ളൂ ഇന്നത്തെ പിള്ളേരുടെ അഫക്ഷൻ, ഇന്നത്തെ പ്രത്യേകത അതാണ്.
സന്തോഷങ്ങളും എല്ലാം വിട്ടു ഞാൻ വരും, നിന്നെ പിന്തുടരുവാനായി നിന്നെ പിന്തുടരുമെന്നും എനിക്കായി നീ മരിച്ചു. എല്ലാരും വന്നാലും ഇഷ്ടജനം വിട്ടാലും തുഷ്ടിയോടെ സഹിച്ചീടും രക്ഷകനൻ സ്നേഹീതൻ നിന്നെ പിന്തുടരുമെന്നും എനിക്കായി നീ മരിച്ചു. എല്ലാരും
നമ്മുടെ ചിന്ത, പിള്ളേർക്ക് എല്ലാം കൊടുത്തു വളർത്തിയാൽ പിള്ളേർക്ക് നമ്മളോട് സ്നേഹം കൂടുമെന്നാണ്. അത് തെറ്റായ ധാരണയാണ്. അതായത് പിള്ളേരെ യാതൊരു രീതിയിൽ ഒരു സ്ട്രെസ്സും ഇല്ലാതെ വളർത്തി കഴിഞ്ഞാൽ പിള്ളേർക്ക് നമ്മളോട് സ്നേഹം കൂടുമെന്ന്. അങ്ങനൊന്നുമല്ല. നിങ്ങളൊക്കെ എത്ര സ്ട്രെസ് അനുഭവിച്ചാണ് വളർന്നത്? നിങ്ങൾ ആഗ്രഹിച്ചതെല്ലാം ചെറുപ്പത്തിൽ കിട്ടിയിട്ടുണ്ടോ നിങ്ങൾക്ക്? ഇല്ല. അപ്പോൾ നമ്മളെ എന്താ, എനിക്ക് ആഗ്രഹിച്ചതൊന്നും എൻ്റെ ചെറുപ്പത്തിൽ കിട്ടിയില്ല, അതുകൊണ്ട് എൻ്റെ മക്കൾ ആഗ്രഹിക്കുന്നതെല്ലാം ഞാൻ അവർക്ക് കൊടുക്കും. അതോടെ നശിച്ചു, അതോടെ പിള്ളേർ നശിച്ചു. ആഗ്രഹിക്കുന്നതെല്ലാം കിട്ടി വളരുന്ന പിള്ളേർക്കല്ല അപ്പനോടും അമ്മയോടും ആഗ്രഹം. സ്ട്രഗിൾസിലൂടെ കടന്നു പോകുന്ന പിള്ളേർക്കാണ് അപ്പനോടും അമ്മയോ അവിടും കൂടുതൽ താല്പര്യമുള്ളത്. എന്ന് വെച്ചുകൊണ്ട് കള്ളത്തരം പറയുന്നതുമല്ല, പിള്ളേരോട് കള്ളം പറയരുത്, ഒരിക്കലും പറയരുത്. നമ്മളൊരു പ്രശ്നം, നീ എന്തോ ചിന്തിക്കുന്നത്, എൻ്റെ ഇല്ലാണ്ട് പൈസ ഉണ്ടോ, നീ ഇത് വേണോ അത് വേണോ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ ഇല്ലെന്താ കാശുണ്ടോ? ചിലപ്പോൾ അങ്ങനെയാണ് നമ്മൾ കാര്യം പറയുന്നത്. അത് കള്ളമല്ലേ? നമ്മളെ കാശുണ്ടെന്നുള്ളത് ചെറുക്കാൻ അറിയാമല്ലോ. അങ്ങനെയല്ല പറയേണ്ടത്. മോനെ ഡാഡിയുടെ പൈസ ഉണ്ട്, പക്ഷേ ഈ കാര്യം ആവശ്യമുള്ളതല്ല നമുക്ക്. സത്യമായി പിള്ളേരോട് പറയാമോ, കള്ളം പറയരുത്. വി ഹാവ് എനഫ് മണി, പക്ഷേ ആ പണം അങ്ങനെ സ്പെൻഡ് ചെയ്യാനുള്ളതല്ല, അങ്ങനെ കളയാനുള്ളതല്ല, നമ്മൾ സുഖിച്ച് ജീവിക്കാനുള്ളതല്ല. നമ്മുടെ സമൂഹമുണ്ട്, നമ്മുടെ അത് വീട്ടിൽ മനസ്സിലാക്കണം. കുഞ്ഞുങ്ങൾ മറ്റുള്ളവരെ നോക്കുന്നത്, കരുതുന്നത്. പിന്നെ അമ്മയപ്പന്മാരെ അനുസരിക്കാത്തവരെന്ന് പറയുമ്പോഴത്തേക്ക് പലപ്പോഴും നമ്മൾ കാണിക്കുന്നതിൻ്റെ അനന്തരഫലമാണ് പിള്ളേരും അനുഭവിക്കുന്നത്. നമ്മളൊക്കെ കേട്ടിട്ടുള്ള ഒത്തിരി സ്റ്റോറീസ് ഉണ്ടല്ലോ. പണ്ട് അമ്മച്ചിക്ക് ചട്ടിക്കകത്ത് കഞ്ഞി കൊടുത്തുകൊണ്ടിരുന്ന സ്റ്റോറി നിങ്ങൾക്ക് അറിയാമല്ലോ. ഏ അമ്മച്ചിയുടെ അമ്മച്ചിക്ക് കഞ്ഞി കൊടുത്തുകൊണ്ടിരുന്ന ഇതിനകത്താ ഒരു ചട്ടിക്കകത്താണ്. അപ്പം അമ്മച്ചി വലിച്ചപ്പോഴത്തേക്ക് ഇളയെ കുഞ്ഞെന്തിയെന്നറിയാമോ, ചട്ടി പൊട്ടാതെ കൊണ്ട് മാറ്റി വെച്ചു. അമ്മച്ചി മരിച്ചു കഴിഞ്ഞപ്പം എന്തിനാടി അത് മാറ്റി വെക്കുന്നത്? അല്ല, നിങ്ങൾ പ്രായമാകുമ്പോഴും ഇത് വേണ്ടായോ? നിങ്ങൾ പ്രായമാകുമ്പോൾ നിങ്ങൾക്ക് കഞ്ഞി തരാം, ഞാൻ പൊട്ടിക്കാതെ മാറ്റി വെച്ചിരിക്കുക. അതാ പലപ്പോഴും അനുഭവിക്കുന്നത് ഇല്ലേ. അമ്മയപ്പന്മാരെ അനുസരിക്കാത്തവർ. ഇനി അതല്ല, ത്യാഗം ചെയ്തിട്ടുണ്ടെങ്കിൽ തന്നെ അതും അതുപോലും ഞാൻ പറഞ്ഞത്, ഇപ്പം ഇത്രയും നേരം ഞാൻ പറഞ്ഞത് എന്താണ്, നമ്മളെ വളർത്തുന്നതിനകത്തുള്ള പ്രശ്നങ്ങളാണ്. ഇനി നന്നായിട്ട് വളർത്തിയവരെ തന്നെ ഇപ്പോഴത്തെ പിള്ളേർ നോക്കുന്നുണ്ടോ? അവിടെ ത്യാഗമൊക്കെ നമ്മൾ എത്രയോ പെട്ടെന്ന് മറന്നു പോകുകയാണ്. അപ്പനും അമ്മയ്ക്കും വേണ്ടി അല്പം സമയം മാറ്റിവെക്കാൻ, ഒരു പക്ഷേ കാശും വീടും കൂട്ടിനൊരു പട്ടിയും കൂടെ കൊടുത്തിട്ട് അവൻ കൂടുതൽ കാശ് കിട്ടുന്ന ബിസിനസ്സിന് പോകുന്നതാണല്ലോ ഇന്ന് കാണുന്നത്. മക്കളെ അപ്പനും അമ്മയും നോക്കാനായിട്ട് നമുക്ക് കഴിയാത്ത അപ്പനും അമ്മയും അവന് വേണ്ടി ചെയ്ത ത്യാഗമൊക്കെ അവർ മറന്നു പോകുന്നു. ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുള്ള ഒരു സ്റ്റോറിയുണ്ട്. ഒരു ദിവസം രാവിലെ ഓഫീസിലേക്ക് പോകാൻ മകൻ പെട്ടെന്ന്, 10-35 വയസ്സുള്ള ചെറുക്കനാണ്, അപ്പന് 10-70 വയസ്സായി, അയാളിങ്ങനെ മുറ്റത്ത് ഒരു കസേരയിൽ ഇങ്ങനെ ഇരുന്ന കൂട്ടത്തിൽ മോൻ പെട്ടെന്ന് ഇറങ്ങി കാറിലോട്ട് കയറാൻ ഓടുന്ന കൂട്ടത്തിൽ അപ്പൻ ചോദിച്ചു, മോനെ എടാ ആ ഇരിക്കുന്ന പക്ഷി എന്തുവാടാ, അത് കാക്കയാണോ പ്രാവാണോ? ചെറുക്കൻ ഓഫീസിൽ പോകാൻ ഇങ്ങനെ വെറുതെ വിളിച്ചിറങ്ങി, അത് കാക്കയായിരിക്കുമ്പോഴാ, അപ്പയ്ക്ക് എന്നാ വേണം, നീ ഒന്ന് നോക്കിക്കേടാ, അത് കാക്കയാ. ഓ കാക്ക അങ്ങനെയാണെന്നോ ഇരിക്കുന്നത്, അത് പ്രാവായിരിക്കും. പാപ്പാ വെറുതെ മനുഷ്യനെ ഉപദ്രവിക്കാതെ, കാക്കയാണെങ്കിലും പ്രാവാണെങ്കിലും പപ്പായ്ക്ക് എന്നാ വേണം, വെറുതെ മനുഷ്യനെ ഉപദ്രവിക്കാനായിട്ട് ഓടൊന്നു ഇരുന്നോളൂ. ഈ അപ്പൻ പറഞ്ഞു, മോനെ നിനക്ക് 3 വയസ്സുള്ളപ്പോൾ ഇവിടെ ഇരുന്നോണ്ട് നീ ഒരു പക്ഷിയെ നോക്കി 30 പ്രാവശ്യം ചോദിച്ചു, അതേത് പക്ഷിയാണ്? ഞാൻ 30 പ്രാവശ്യം ക്ഷമയോടെ ഉത്തരം പറഞ്ഞു, ഞാൻ 3 പ്രാവശ്യമല്ല ചോദിച്ചുള്ളോടാ, അപ്പോഴത്തേക്ക് നിനക്ക് മടുത്തല്ലേ? എന്തുകൊണ്ടാണ് നമ്മൾ ഈ അനുസരിക്കാത്തത്? നമുക്ക് റെസ്പെക്റ്റ് ഇല്ലാത്തതുകൊണ്ടാണ്. റെസ്പെക്റ്റ് ഉണ്ടെങ്കിൽ ഇവൻ അനുസരിക്കും, അവൻ്റെ ഓഫീസിലെ ബോസിനെ അവൻ അനുസരിക്കുന്നുണ്ടല്ലോ, അനുസരിച്ചില്ലെങ്കിൽ വിവരം അറിയും. ഇന്നത്തെ തലമുറയ്ക്ക് റെസ്പെക്റ്റ് ഇല്ല, പഴയ തലമുറ റെസ്പെക്റ്റ് ഇല്ല. ത്യാഗത്തെ മറന്നു പോകുന്നതായ കാര്യങ്ങൾ, മാതാപിതാക്കളെ നോക്കാത്ത ആളുകൾ, മാതാപിതാക്കളുടെ എന്താണ്, മാതാപിതാക്കളുടെ ലൈഫിനെ കുറിച്ച്, മാതാപിതാക്കൾ അവർക്ക് വേണ്ടി ചെയ്ത ത്യാഗങ്ങളെക്കുറിച്ച് ഓർക്കാതെ അവരെ വിട്ടുകളയുന്നവരായ ആളുകൾ. ഞാൻ പറയട്ടെ, നിങ്ങൾക്ക് ജീവിതത്തിൽ ചെയ്യാവുന്ന ഏറ്റവും വലിയ നന്മയെന്ന് പറയുന്നത് നിങ്ങളെ വളർത്തിയ മാതാപിതാക്കളെ ശ്രദ്ധിക്കുക എന്നുള്ളതാണ്. അതിന് യാതൊരു സംശയമില്ല. ഈ തലമുറയ്ക്ക്, സ്വാർത്ഥത നിറഞ്ഞ ഈ തലമുറ മാതാപിതാക്കളെ ശ്രദ്ധിക്കുന്നില്ല. അവരൊരു ഭാരമായിട്ടാണ് ചിന്തിക്കുന്നത് അല്ലേ. പലപ്പോഴും പല ആളുകളും അത് പറയത്തില്ലെങ്കിലും എന്താണ്, ഇന്നത്തെ തലമുറ മാതാപിതാക്കളെ ഒരു ഭാരമായിട്ടാണ്, അതായത് നമ്മൾ വളർന്ന അല്ലെങ്കിൽ നമ്മൾ ഇന്ന് പഠിപ്പിച്ചു വിട്ടിരിക്കുന്നത് അത് എനിക്ക് പ്രയോജനമില്ലാത്തതെല്ലാം ഭാരമാണ്. സഹോദരൻ ഭാരമാണ്, സഹോദരി ഭാരമാണ്, അപ്പൻ ഭാരമാണ്, അമ്മ ഭാരമാണ്. അങ്ങനെ ഭാരമായിട്ട് നമ്മൾ ചിന്തിച്ചാലോ? ഈ അന്ത്യ കാലഘട്ടത്തിൽ അങ്ങനെ ഓരോ മനുഷ്യനും അങ്ങനെയായി ഇപ്പൊ ചിന്തിക്കുന്നതിൻ്റെ ഒരു അതുകൊണ്ട് ഞാൻ പറഞ്ഞത് നമുക്ക് പ്രയോജനമില്ലാതെ. നമ്മുടെ ഒരു സഭയിലാണെങ്കിൽ പോലും എന്താ സംഭവിക്കുന്നത്? സഭയ്ക്ക് പ്രയോജനമില്ലാത്ത ഒരാൾ സഭയിൽ വന്നാൽ ഒരു ബേർഡനായിട്ട് ആൾക്കാർ ചിന്തിക്കുന്നത്. എന്നാൽ നല്ല ദശാംശം തരാനും മാന്യമായിട്ട് മുന്നിൽ ഒരു BMW കൊണ്ട് ഒരാൾ വന്നു കഴിഞ്ഞാൽ ഒരു പ്രയാസവുമില്ല. എന്തിനാണ് ചർച്ച്? എന്തിനാണ് വീട്? എന്താണ് ഭവനം? ഈ കാര്യങ്ങളൊക്കെ നമ്മൾ എന്തുകൊണ്ട് ആലോചിക്കുന്നില്ല? അതേപോലെ നമ്മുടെ സ്വന്തം മാതാപിതാക്കളെ നോക്കാത്ത ഒരാൾക്ക് പിന്നെ എന്തോന്ന് ആത്മീയത, അത് നമ്മൾ മനസ്സിലാക്കണം. മാതാപിതാക്കളെ നോക്കാത്തവരെ കുറിച്ച് സദൃശവാക്യങ്ങൾ 30:17 വാക്യത്തിൽ ഒരു വാക്യം ഉപയോഗിച്ചിരിക്കുന്നതാണ്. അപ്പനെ പരിഹസിക്കുകയും അമ്മയെ അനുസരിക്കാതിരിക്കുകയും ചെയ്യുന്ന കണ്ണിനെ തോട്ടരികത്തെ കാക്ക കൊത്തിപ്പറിക്കുകയും കഴുകൻ കുഞ്ഞുങ്ങൾ തിന്നുകയും ചെയ്യുന്നു. എഴുതിയിരിക്കുന്ന വാക്കാണ്, വേദോസിൽ എഴുതിയിരിക്കുന്നത്. അപ്പനെ പരിഹസിക്കുകയും അമ്മയെ അനുസരിക്കാതെ ഇരിക്കുകയും ചെയ്യുന്ന കണ്ണിനെ തോട്ടരികത്തെ കാക്ക കൊത്തിപ്പറിക്കുകയും കഴുകൻ കുഞ്ഞുങ്ങൾ തിന്നുകയും ചെയ്യും. വേദോസം പറഞ്ഞിരിക്കുന്നത്, ഞാനിത് വിശ്വസിക്കുന്ന ആളാണ്. അതിവിടെ വെച്ച് നിന്നില്ലെങ്കിൽ പുഴുവടിക്കാനായിട്ട് നേരെ അങ്ങോട്ട് പോയിക്കോളാം. ഇവിടെ വെച്ച് കാക്ക കൊത്തിപ്പറിച്ചാൽ അങ്ങനെ കണ്ണങ്ങ് പോവുകയാണ്, പോയിട്ട് സ്വർഗത്തിലെങ്കിലും പോകുന്നതായിരിക്കും അതിനേക്കാളും നല്ലത്. ഇല്ലെങ്കിൽ എന്താ സംഭവിക്കുന്നത്? When you are not taking care of your parents, it is a sin. അതൊരു പാപമാണെന്ന് നമ്മൾ മനസ്സിലാക്കണം. അതിന് ആത്മീയതയുടെ മുഖം മൂടി വന്നിട്ടുള്ള കാര്യമൊന്നുമില്ല. യഹൂദന്മാരെ യേശുവിൻ്റെ കാലഘട്ടത്തിൽ യഹൂദന്മാരായ ആളുകൾ പറഞ്ഞ ഒരു കാര്യമുണ്ടായിരുന്നു. അത് കർത്താവ് പറഞ്ഞ ഒരു വാക്യത്തിൽ നിന്നാണ് നമുക്ക് മനസ്സിലാകുന്നത്. അതിൻ്റെ മർക്കോസിൻ്റെ സുവിശേഷം മത്തായിലും ഒക്കെ അതുകൊണ്ടെങ്കിൽ ഞാൻ ഒരു ഭാഗം മാത്രം. മർക്കോസിൻ്റെ സുവിശേഷം 7 7:10-11 വാക്യങ്ങൾ വായിക്കുമ്പോൾ അവിടെ എഴുതിയിരിക്കുന്നത്, തൻ്റെ അപ്പനോ അമ്മയ്ക്കോ മേലാൽ ഒന്നും ചെയ്യുവാൻ അവനെ 10 വാക്യങ്ങൾ, നിന്റെ അപ്പനെയും അമ്മയെയും ബഹുമാനിക്ക എന്നും അപ്പനെയോ അമ്മയോ പ്രാകുന്നവൻ മരിക്കണമെന്നും മോശ പറഞ്ഞുവല്ലോ. ഓക്കെ, നിങ്ങളോ ഒരു മനുഷ്യൻ അപ്പനോടോ അമ്മയോടോ നിനക്ക് എന്നാൽ ഉപകാരമായി വരേണ്ടത് വഴിപാട് എന്ന അർത്ഥമുള്ള കുർബാൻ എന്ന് പറഞ്ഞാൽ മതി എന്ന് പറയുന്നു. തൻ്റെ അപ്പനോ അമ്മയ്ക്കോ മേലാൽ ഒന്നും ചെയ്യുവാൻ അവനെ സമ്മതിക്കുന്നതുമില്ല. ഇങ്ങനെ നിങ്ങൾ ഉപദേശിക്കുന്ന സമ്പ്രദായത്താൽ ദൈവകൽപ്പന ദുർബലമാക്കുന്നു. ഈ വക പലത് നിങ്ങൾ ചെയ്യുന്നു. പലപ്പോഴും ഈ വാക്യം ആളുകൾക്ക്, ഞാൻ ഈ ഉപയോഗിക്കുന്നതിനിടയ്ക്ക് ചില വാക്യങ്ങളുടെ അർത്ഥം നമുക്ക് സംശയമുള്ളത്. ചിലപ്പോൾ ആളുകൾ എന്നോട് ചോദിച്ചിട്ടുണ്ട്, ഇതെന്താ ഈ അർത്ഥം? എനിക്ക് നിന്നാൽ ഉപകാരമായി വരേണ്ടതിന് വഴിപാട് കുർബാന എന്ന് പറഞ്ഞാൽ എന്താണ് അതിൻ്റെ അർത്ഥം? യഹൂദന്മാരിൽ അപ്പനെ അമ്മയെ നോക്കാൻ അത്ര ഇഷ്ടമില്ലാത്ത ആളുകളൊക്കെ എല്ലാ സമൂഹത്തിലും ഉണ്ടല്ലോ. അപ്പനെ അമ്മയെ ബഹുമാനിക്കുക എന്നുള്ളത് വേദപുസ്തകത്തിൻ്റെ തത്വമാണ്, നിയമമാണ്, മോശ കൽപ്പിച്ച കാര്യമാണ്. പക്ഷേ യഹൂദന്മാരുടെ റബിമാർ വന്നിട്ട് പറഞ്ഞു, അല്ല, അപ്പനെ അമ്മയെ നോക്കണം, ഇനി അതിന് പറ്റിയില്ലെങ്കിൽ ആ പണം കർത്താവിന് കൊടുക്കണമെന്ന്. പറഞ്ഞ മനസ്സിലായോ? അതുകൊണ്ട് ഇവരെന്ത് ചെയ്യുന്നു? നിനക്ക് എന്നാൽ ഉപകാരമായി വരേണ്ടത് കുർബാൻ എന്ന് പറഞ്ഞാൽ അവർ പറയുന്നു, പപ്പ, ഞാൻ 2000 എല്ലാ മാസവും പപ്പായിക്ക് അയച്ചുകൊണ്ടിരുന്നതാണല്ലോ, പക്ഷേ ഇപ്രാവശ്യം ഞങ്ങളൊരു ക്രൂസൈഡ് നടത്തുക ആയതുകൊണ്ട് ആ പൈസ ഞങ്ങൾ ക്രൂസൈഡ് നടത്താൻ കൊടുത്തു, അതുകൊണ്ട് പപ്പ എങ്ങനെങ്കിലും ജീവിക്കും എന്ന് പറഞ്ഞാൽ ക്രൂസൈഡ് നടത്താൻ കാശ് കൊടുത്തത് കൊണ്ട് അപ്പന് കൊടുക്കേണ്ടത് കൊടുത്തില്ലെങ്കിലും കുഴപ്പമില്ലെന്ന് പറയുന്ന, ഞാനതിനെ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ അങ്ങാക്കി പറയാണ്. എനിക്ക് ഒത്തിരി പേരെ അറിയാം സ്വന്തം അപ്പനെ അമ്മയെ നോക്കത്തില്ല, പക്ഷെ ഭയങ്കര സുവിശേഷ വേലയാണ്. സുവിശേഷ വേലയ്ക്ക് കാശ് കൊടുക്കുന്നു, അത് ചെയ്യുന്നു, ഇത് ചെയ്യുന്നു. കുറച്ച് പ്രായമാകുമ്പം പിന്നെന്താണ്, അവരുടെ പ്രായമായ മാതാപിതാക്കളെ നോക്കുന്നതിന് പകരം ഇവരങ്ങ് ഭയങ്കര സുവിശേഷ വേലയാണ്. സ്വന്തം അപ്പനെ അമ്മയെ നോക്കാത്തവർ അനാഥശാലയ്ക്ക് കാശ് കൊടുക്കും. സ്വന്തം അപ്പനെ അമ്മയെ നോക്കാത്തവൻ അനാഥശാലയ്ക്ക് കാശ് കൊടുത്താൽ നിങ്ങൾ ചിന്തിക്കുന്നുണ്ടോ ദൈവം അത് വഴിപാടായിട്ട് സ്വീകരിക്കുമെന്ന്? ഇല്ല, അപ്പടിയാണുള്ളവരെ ഇല്ല. ഈ കാലയളവിലൊരു പ്രശ്നം അതാണ്. ഈ കാലയളവിൽ അതിനൊരു റിലീജിയസ് കളറുകൂടെ കൊടുക്കാനും ആൾക്കാർ തയ്യാറാണ്. അന്ത്യകാലത്ത് മക്കൾ അമ്മയപ്പന്മാരെ അനുസരിക്കാത്തവരായിത്തീരുന്നു. എന്നാൽ നിങ്ങളുടെ ഇടയിൽ അങ്ങനെ ഉണ്ടാകരുത്. ഈ വചനം കേൾക്കുന്നവർ ആരെങ്കിലും ഒരാൾ ഇത് കേട്ടെങ്കിലും ഒന്ന് മനസാന്തരപ്പെടുക. സ്വന്തം അപ്പനെ അമ്മയെ നോക്കാൻ പഠിക്കുക, അവരെ സ്നേഹിക്കാൻ പഠിക്കുക, അവരെ അനുസരിക്കാൻ പഠിക്കുക. നിങ്ങളെക്കാളൊക്കെ ഒത്തിരി അറിവുള്ളവരാണ് അവർ. അവർക്ക് കമ്പ്യൂട്ടർ അറിയത്തില്ല എന്നുള്ളതേ ഉള്ളൂ, പക്ഷെ അവർ കരുണയുള്ളവരായിരുന്നു. ഇന്ന് മനുഷ്യന് കമ്പ്യൂട്ടർ അറിയാം, പക്ഷെ കരുണയില്ല. അതല്ലേ ഇന്ന് സംഭവിച്ചിരിക്കുന്നത്? അവർ പറയുന്ന കാര്യങ്ങൾ വിഡ്ഢിതമായിട്ട് നിങ്ങൾ ഒരുപക്ഷെ ചിന്തിക്കും, പക്ഷെ കുറച്ച് കഴിയുമ്പോൾ നിങ്ങൾ മനസ്സിലാക്കും അതായിരുന്നു കാര്യം. അവരൊരിക്കലും നിങ്ങളുടെ നന്മ മാത്രം പ്രതീക്ഷിക്കുന്നവരാണ് നിങ്ങളുടെ മാതാപിതാക്കൾ എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കണം. നിങ്ങളെ നശിപ്പിക്കണമെന്നൊന്നും സാധാരണ നിലയിലൊരു മാതാപിതാക്കൾ ചിന്തിക്കത്തില്ല. അവർക്ക് നിങ്ങളുടെ അത്രയും വിദ്യാഭ്യാസം ഇല്ലായിരിക്കും, പക്ഷെ നിങ്ങൾക്ക് വിദ്യാഭ്യാസം ഉണ്ടായത് അവരുടെ വിദ്യാഭ്യാസമില്ലായ്മയിൽ അവർ നിങ്ങൾക്ക് വേണ്ടി കരുതിയതുകൊണ്ട്, അല്ലെങ്കിൽ നിങ്ങൾക്ക് എങ്ങനെ വിദ്യാഭ്യാസം ഉണ്ടായത്? അവരോടുള്ള സ്നേഹം കരുതൽ, അത് നിങ്ങൾ മനസ്സിലാക്കി അങ്ങനെയൊരു ഒരു ഒരു ജീവിതം നമുക്ക് അത്യന്താപേക്ഷിതമായിരിക്കുകയാണ്. അടുത്തതായിട്ട് നമ്മൾ കാണുന്നത് നന്ദി കെട്ടവർ എന്ന് പറഞ്ഞൊരു വാക്കാണ്. നന്ദി കെട്ടവർ, നന്ദി കെട്ടവർ എന്ന് പറയുമ്പോൾ മറ്റുള്ളവർ ചെയ്ത ഉപകാരങ്ങളെ മറന്നു കളയുന്നവർ എന്ന അർത്ഥത്തിലാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ദേ ആർ ഫോർഗെറ്റിംഗ് വാട്ട് അതേഴ്സ് ഡിഡ് ഫോർ ദം. ദൈവത്തോടും നന്ദി കെട്ടവരുണ്ട്, മനുഷ്യരോടും നന്ദി കെട്ടവരുണ്ട്. നമ്മൾ ദൈവത്തോടും മനുഷ്യരോടും നന്ദിയുള്ളവരായിരിക്കണം. ദൈവത്തോട് മാത്രമല്ല മനുഷ്യരോടും നന്ദിയുള്ളവരായിരിക്കണം. ദൈവവും പ്രതീക്ഷിക്കുന്നുണ്ട്. ലൂക്കോസിന്റെ സുവിശേഷം 17:7 കർത്താവ് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്, 10 സൗഖ്യമായില്ലയോ, ബാക്കി 9 എവിടെ? കർത്താവ് 10 കുഷ്ഠരോഗികളെ സൗഖ്യമാക്കി. വഴിയിലൂടെ പോകുന്ന വഴിക്ക് അവർ സൗഖ്യമായി. അതിനകത്ത് ഒരു ശമരിയാക്കാരൻ മാത്രം മടങ്ങി വന്നു, ബാക്കി 9 സൗഖ്യമായ സന്തോഷത്തിൽ അങ്ങ് പോയി. അവൻ തിരികെ വരുന്നില്ല. ഇന്നത്തെ ക്രൂസൈഡിലൊക്കെ നടക്കുന്നതെല്ലാം ഇത് തന്നെയാണ്. സൗഖ്യം പ്രാപിച്ചിട്ട് എത്ര പേരാ? എൻ്റെ ഒരു സുഹൃത്ത് കഞ്ചൂർ മാർക്കറ്റിലൊരു ഇവാഞ്ചലിസ്റ്റ് ഉണ്ട്, ബ്രദറൻ ചർച്ചിലാണ് ബോംബെയിൽ. ഇത് പണ്ടത്തെ ഒരു സ്റ്റോറിയാണ്. ബോംബെയിൽ പണ്ട് ദിനകരൻ നടത്തിയ മീറ്റിങ്ങിൽ ഒരു രോഗസൗഖ്യം ഉണ്ടായി. ഒരു കാല് വളഞ്ഞിരുന്ന ഒരു സിഖുകാരൻ സൗഖ്യമായി, അയാൾ സാക്ഷ്യം പറഞ്ഞു. അപ്പം ഈ മനുഷ്യൻ്റെ മുഖം ഇങ്ങനെ നമ്മളുടെ അവിടുത്തെ ബ്രദറൻ ചർച്ചിലെ ആ ഉപദേശി അത് നോക്കി വച്ചിരുന്നു. ഒരു ദിവസം ഇവൻ ഗുരുദ്വാരയിൽ നിന്ന് ഇറങ്ങി വരുന്നുണ്ട്. അപ്പം ഈ ഇവാഞ്ചലിസ്റ്റ് ഇവനോട് ചോദിച്ചു, എടാ നീ അല്ലയോ ദിനകരൻ്റെ മീറ്റിങ്ങിന് സാക്ഷി പറഞ്ഞു? പറഞ്ഞു, ഞാൻ സാർ. നീ അന്ന് പറഞ്ഞു എൻ്റെ കാലിനെ സൗഖ്യമായി നോക്കി. ശരിയാ സാർ, നോക്ക് എൻ്റെ കാല് വളഞ്ഞിരുന്നു സാർ, ഇപ്പം കണ്ടു കണ്ടോ എൻ്റെ കാല് നൂറുന്നു. ആരാടാ നിന്നെ സൗഖ്യമാക്കി? അത് യേശു. പിന്നെ നീ എന്താണ് ഇവിടെ വന്ന്? ഓ, അത് ഞാൻ കൊച്ചിലെ തൊട്ട് ഇവിടെ അല്ലേ സാറേ വരുന്നത്. പിന്നെ നീ എന്താണ് ഗുരുദ്വാരയിൽ വന്ന്? നീ എന്തുകൊണ്ടാണ് യേശുവിനെ പ്രാർത്ഥിക്കുന്നതിന് പകരം ഇവിടെ വന്നത് എന്താണ്? അത് ഞാൻ കൊച്ചിലെ തൊട്ട് അവിടെ അല്ലേ സാറേ വരുന്നത്. പിന്നെ യേശു സൗഖ്യം, യേശു സൗഖ്യമാക്കി. മിക്കവാറും ക്രൂസൈഡിലൊക്കെ ഇത്രയും എഫക്റ്റൊക്കെ രോഗസൗഖ്യത്തിന് ഉണ്ടാകുന്നുള്ളൂ, ഇതിൽ കൂടുതലൊന്നും ഉണ്ടാകുന്നൊന്നുമില്ല. ഞങ്ങൾ മധ്യപ്രദേശിലെ ദമോയിൽ ഒരു കേശവ് എന്ന് പറഞ്ഞൊരു പയ്യൻ വരുമായിരുന്നു. അവന് ജോലിയില്ല. 6 ഞങ്ങളെല്ലാം അവന് വേണ്ടി പ്രാർത്ഥിച്ചു. 6 കഴിഞ്ഞ് ഇവനൊരു ജോലി കിട്ടി, ഗവൺമെൻറ്റിൽ തന്നെ ഒരു ജോലി കിട്ടി. ആ ഞായറാഴ്ച അവൻ വന്നിട്ട് സാക്ഷി പറഞ്ഞു, സഹോദരന്മാരെ നിങ്ങൾ പ്രാർത്ഥിച്ചുകൊണ്ട് മാത്രമായി എൻ്റെ വിദ്യാഭ്യാസം വെച്ചൊന്നും എനിക്ക് ഇങ്ങനൊരു ജോലിയൊന്നും കിട്ടാൻ യാതൊരു സാധ്യതയില്ല, പക്ഷേ നിങ്ങളുടെ പ്രാർത്ഥന കൊണ്ട് മാത്രമായി എനിക്ക് ജോലി കിട്ടിയത് എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര സന്തോഷത്തോടെ. അപ്പോൾ ഞങ്ങൾക്കെല്ലാം സന്തോഷം തോന്നി. 6 പ്രാർത്ഥിച്ച് കർത്താവ് പ്രാർത്ഥന കേട്ടല്ലോ, പ്രാർത്ഥന കേട്ടു, അവനും ഒരു ജോലിയായല്ലോ. ഞങ്ങൾ അവനെ സ്നേഹിക്കുന്നുണ്ട്, അതുകൊണ്ട് അവൻ്റെ ആ സാക്ഷ്യം കേട്ടപ്പോൾ എനിക്കും ഭയങ്കര സന്തോഷമായി. പക്ഷേ അത് അവൻ്റെ അവസാനത്തെ സഭായവമായിരുന്നു, പിന്നെ അവൻ വന്നിട്ടില്ല. 6 ജോലി ഇല്ലാതിരുന്നപ്പോൾ വന്നു, ജോലി കിട്ടി, ഫിനിഷ്. നന്ദിയില്ലാത്തതായ ജനങ്ങൾ ഇന്നത്തെ ഒരു വലിയ പ്രശ്നമാണ്. ദൈവത്തോട് നന്ദിയില്ല, ദൈവം ചെയ്യുന്ന ഉപകാരങ്ങളെക്കുറിച്ചുള്ള ഓർമ്മയില്ല. അതിന് പകരമായിട്ട് രക്ഷയുടെ പാനപാത്രം എടുത്തെന്നൊക്കെ പറഞ്ഞ് നമ്മളിങ്ങനെ വർത്തമാനമൊക്കെ പറയുന്നുള്ളതല്ലാതെ നമ്മൾ മറന്നു പോവുകയാണ്. ദൈവം നമ്മളുടെ ജീവിതത്തിൽ എന്ത് ചെയ്തു എന്നുള്ളത് നമ്മൾ മറന്നു പോകുന്ന ഒരു കാര്യമാണ്. ഇസ്രായേലിൻ്റെ ചരിത്രം ഇതുതന്നെയാണ്. ഇസ്രായേലിൻ്റെ ചരിത്രത്തിൽ നമ്മൾ മനസ്സിലാക്കുന്നത് ഒരു നന്ദി കെട്ട വർഗമാണ് ഇസ്രായേലിയർ. 1 കൊണ്ടാണ് ഇവരെല്ലാ കാര്യങ്ങളും മറക്കുന്നത്. ഞാൻ ചിലപ്പോൾ ആലോചിക്കാറുണ്ട്, ചെങ്കടലിൻ്റെ കരയിൽ വെച്ച് അവർ പറഞ്ഞു, ഞങ്ങളെ കൊല്ലാനാണോ ഇങ്ങോട്ട് കൊണ്ടുവന്നത്? മോശ പറഞ്ഞു, യഹോവ നിങ്ങൾക്ക് വരുത്തിയിരിക്കുന്ന രക്ഷ നിങ്ങൾ ഇന്ന് കാണും, നിങ്ങൾ ഇന്ന് കണ്ട മിസ്രൈമിനെ നിങ്ങൾ ഇനി കാണുകയില്ല. കർത്താവ് വെള്ളത്തെ രണ്ടായി വിഭാഗിച്ച് ഉണങ്ങിയ നിലത്തൂടെ അവർ അക്കരെ കടന്നു. ഓ, തപ്പെടുത്ത് നൃത്തം ചെയ്ത് പാട്ടുപാടി, എന്തൊരാരാധനയായിരുന്നു. മൂന്ന് ദിവസം കഴിഞ്ഞ് മരുഭൂമിയിലൂടെ പോയപ്പോഴത്തേക്ക് വെള്ളമില്ല. ഞങ്ങളെ മരുഭൂമി കൊല്ലാനാണ് കൊണ്ടുവന്നത്. മൂന്ന് ദിവസം കഴിഞ്ഞപ്പോൾ മുറുമുറുപ്പ്. ചെങ്കടൽ കിടന്നപ്പോൾ തപ്പും ആട്ടവും പാട്ടും നൃത്തവും, പക്ഷേ ചൂടടിച്ചപ്പം മുറുമുറുപ്പും. ചെങ്കടൽ കടത്തിയതൊക്കെ അവർ പെട്ടെന്ന് മറന്നുപോയി. വെള്ളം കിട്ടിയപ്പോൾ പിന്നെയും പാട്ട്, വെള്ളം കയ്പായിരുന്നപ്പം പിന്നെയും മുറുമുറുപ്പ്, മാറാം മധുരമായപ്പോൾ പിന്നെയും പാട്ട്. ഇതല്ലേ നമ്മുടെയൊക്കെ ജീവിതം? നമ്മളൊന്ന് ആലോചിച്ച് നോക്കിയേ. മനുഷ്യനോട് നമ്മൾ നന്ദിയുള്ളവരായിരിക്കണം. അമ്മയപ്പന്മാരുടെ കാര്യം പറഞ്ഞല്ലോ, അമ്മയപ്പന്മാരോട് നന്ദിയുള്ളവരായിരിക്കണം. ഇപ്പോഴത്തെ പിള്ളേരെ സംബന്ധിച്ചിടത്തോളം അഫെക്ഷൻ ഇല്ല. അതിനെക്കുറിച്ച് നമ്മൾ വീണ്ടും വരുന്നുണ്ട്. ഞാൻ എങ്കിലും പറയുകയാണ്, ഒരു അഫെക്ഷൻ, ആളുകളോട് ഒരു അഫെക്ഷൻ ഇല്ലാത്ത, അമ്മയപ്പന്മാരോട് പോലും ഒരു അഫെക്ഷൻ ഇല്ല. എൻ്റെ സുഹൃത്ത് മാത്യു, നിങ്ങൾക്കറിയാവുന്ന മാത്യു, അവൻ്റെ കൂട്ടുകാരൻ്റെ മോൻ എഞ്ചിനീയറിംഗ് കഴിഞ്ഞിട്ട് ഒരു ഐ ടി കമ്പനി ജോലി കിട്ടി. ഇപ്പോഴത്തെ പിള്ളേരുടെ ഐ ടി സാലറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 10,000-60,000 രൂപ ഒരു മാസം. അവന് കിട്ടിയപ്പോഴത്തേക്ക് അവൻ്റെ ഫസ്റ്റ് സാലറി കിട്ടി. അവൻ വലിയൊരു മൊബൈൽ ഫോണും വാങ്ങിച്ചു. മൊബൈൽ ഫോൺ ഇല്ലാഞ്ഞിട്ടൊന്നുമല്ല, അവന് ഇഷ്ടപ്പെട്ട ഏറ്റവും ലേറ്റസ്റ്റ് ഒരു മൊബൈൽ ഫോണും വാങ്ങിച്ചു. അടിച്ച് പൊളിച്ച് ബാച്ചിൽ എല്ലാ കൂട്ടുകാരെല്ലാം കൂട്ടി പാർട്ടിയെല്ലാം കഴിഞ്ഞപ്പം മാത്യു അവനോട് ചോദിച്ചു, മോനെ നിനക്ക് ആദ്യത്തെ സാലറി കിട്ടിയതല്ലേ, നിൻ്റെ അമ്മയ്ക്ക് നീ ഒരു സാരി വാങ്ങിച്ചു കൊടുത്തോ. ചെറുക്കൻ പറഞ്ഞാൽ, അങ്കിളെ അമ്മയ്ക്ക് എന്തിനാ സാരി, അമ്മയ്ക്ക് എന്തുമാത്രം സാരിയുണ്ട്. നിങ്ങളൊക്കെ ജോലി കിട്ടിയപ്പം ഇങ്ങനാണോ ചിന്തിച്ചത് എന്ന്? അത്രയേ ഉള്ളൂ ഇന്നത്തെ പിള്ളേരുടെ അഫക്ഷൻ, ഇന്നത്തെ പ്രത്യേകത അതാണ്.
സന്തോഷങ്ങളും എല്ലാം വിട്ടു ഞാൻ വരും, നിന്നെ പിന്തുടരുവാനായി എനിക്കായി നീ മരിച്ചു. എല്ലാരും ഇഷ്ടങ്ങൾ വന്നാലും ഇഷ്ട ജനം വിട്ടാലും തുഷ്ടിയോടെ സഹിച്ചീണം രക്ഷകനൻ സ്നേഹീതൻ, നിന്നെ പിന്തുടരുമെന്നും എനിക്കായി നീ മരിച്ചു. എല്ലാരും എനിക്കായി നീ മരിച്ചു. എല്ലാ